നമസ്കാരം ജോമോൻ ഫ്രാൻസിസ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം. നമസ്കാരം.
നമ്മൾ ഓസ്ട്രേലിയയിൽ ആദ്യമായി വരുമ്പോൾ കാണുന്ന വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് ഇവിടെ എല്ലാവർക്കും കാറുണ്ട്. ഒരു കുടുംബത്തിൽ ഒരു കാറല്ല, കുടുംബത്തിലെ ഓരോ അംഗത്തിനും ഓരോ കാറാണ്. ഇവിടെ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ കാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളായും ഇവിടെ ജോലി അന്വേഷിച്ചു വരുന്നവരുമൊക്കെ സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിക്കാനാണ് പൊതുവെ സാധിക്കുക. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലരും ചില അബദ്ധങ്ങളിൽ ചെന്നുപെടാറുണ്ട്. പൊതുവെ എങ്ങനെയുള്ള പ്രശ്നങ്ങളിലാണ് ചെന്നുപെടാറ്?
പൊതുവെ ഇപ്പൊ വരുന്നത് ഇപ്പൊ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് പെട്ടെന്ന് അത്രയ്ക്കുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവാൻ സാധ്യത കുറഞ്ഞവരായിരിക്കും. അപ്പൊ 2000 അതിന് കുറച്ചൊക്കെ പൈസ കുറച്ച് കൈപ്പിടിച്ചിട്ടുണ്ട് വണ്ടി മേടിക്കുന്നവരായിരിക്കും. അപ്പൊ അവര് വണ്ടിയെ കുറിച്ച് കൂടുതൽ ഐഡിയ ഉണ്ടാവില്ല. വരുമ്പം കമ്മ്യൂണിറ്റി കോണ്ടാക്ടും കുറവായിരിക്കും. അപ്പൊ ഇവർ ഇന്ന് നോക്കുന്നത് ആദ്യം പൈസ വെച്ചിട്ടുള്ള വണ്ടിയാ നോക്കുന്നത്. ഏറ്റവും കുറവുള്ള വണ്ടി ഏതാ നോക്കും, വണ്ടിയുടെ ക്വാളിറ്റി നോക്കില്ല. അപ്പൊ ചെന്ന് നോക്കി ഏതെങ്കിലും പഴയ മോഡൽ വണ്ടി എടുക്കും, 2 ദിവസം കഴിയുമ്പോഴത്തേനും വണ്ടി റോട്ടിൽ കിടക്കാൻ തുടങ്ങും, ആകെ പ്രശ്നമാവും. അങ്ങനെ ഒരു സ്ഥലത്ത്. പിന്നെ ഈ വെള്ളത്തിൽ പോയ ഇവിടെയൊക്കെ തന്നെയാണെങ്കിലും പല സ്ഥലങ്ങളിലും വാട്ടർ ഡാമേജ് ഉള്ള വണ്ടികൾ വിൽക്കുന്നുണ്ട്, പലരും പ്രൈവറ്റ് സെയിൽ എന്ന് പറഞ്ഞിട്ട് വെക്കും. വണ്ടി കാഴ്ചയിലെല്ലാം പെർഫെക്റ്റ്ലി ഗുഡ് ആയിരിക്കും, അവർ ചെന്ന് മേടിക്കും, മേടിക്കുമ്പോൾ ചെന്ന് അബദ്ധത്തിച്ചാറും. ഇങ്ങനെയുള്ള പൊതുവെയുള്ള ചെറുതരം അബദ്ധങ്ങളാണ്, ചെറുതെന്ന് നമ്മൾ കരുതുമെങ്കിലും വളരെ അബദ്ധത്തിലുള്ള രീതിയിലായിരിക്കും വന്ന് വരുന്നത്. പിന്നെ കാർ ഡീലർമാരുടെ അടുത്ത് നിന്ന് മേടിക്കുമ്പോഴാണ് എപ്പോഴും നമ്മൾ അവർ വെക്കുന്ന കോൺട്രാക്ടുകൾ വായിച്ചു നോക്കാതെ ചാടി പിടിച്ച് പൈസ കുറവ് നോക്കിക്കൊണ്ട് വേഗം സൈൻ ചെയ്ത് വെച്ച് വണ്ടി എടുത്തുകൊണ്ട് വരും. അപ്പൊ അങ്ങനെയുള്ള അബദ്ധങ്ങളാണ് കൂടുതലും എന്റെ അറിവിൽ പല ബാച്ചിലേഴ്സിനും പല പല ഫാമിലിക്കും സംഭവിക്കുന്ന തെറ്റുകൾ മെയിനായിട്ട്.
ഓക്കെ, അപ്പോൾ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിക്കാൻ തീരുമാനിച്ചാൽ അതിൽ ഒരു കാറിന് എന്തൊക്കെ, അതിന്റെ ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട് ആ കാറിനെന്നറിയാൻ പല മാർഗങ്ങളുണ്ടല്ലോ.
ഇത് വളരെ വ്യക്തമായിട്ട് എല്ലാ ഓസ്ട്രേലിയൻ റൂൾസിലും ഉള്ളതാണ്. നമുക്ക് എല്ലാ ഏത് സ്ഥലത്തുള്ള ഓസ്ട്രേലിയയിലുള്ളവർക്കും ധൈര്യമായിട്ട് പോയി നോക്കാവുന്നത് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് അതാത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പോയോ നമുക്ക് ആ നമ്പർ ഡീറ്റെയിൽസും കൊടുത്താൽ അവർ നമുക്കത് ഫുൾ നമുക്ക് അതിന്റെ ഹിസ്റ്ററി എടുത്തു തരുന്നതായിരിക്കും. ആ വണ്ടി എത്ര വർഷം പഴക്കമുണ്ട്, എത്ര വർഷം എന്തൊക്കെ ഡാമേജുകൾ വന്നിട്ടുണ്ട്, ഇത് റൈറ്റ് ഓഫ് ചെയ്ത വണ്ടിയാണോ അല്ലെങ്കിൽ വാട്ടർ ഡാമേജ് ചെയ്ത് റൈറ്റ് ഓഫ് ചെയ്തതാണോ, എന്തെങ്കിലും ഹെയിൽ ഡാമേജ് വന്ന് റീപ്ലേസ്മെന്റ് വല്ലതും നടത്തിയിട്ടുണ്ടോ, ആക്സിഡന്റൽ ഇൻഷുറൻസ് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ, ഇതെല്ലാം ആ ഫുൾ ഹിസ്റ്ററി അതിനകത്ത്. എനിക്ക് തോന്നുന്നു എന്റെ അഭിപ്രായത്തിൽ 36 രൂപ ചിലവരെങ്ങാണ്ട് പൈസ നമ്മൾ പേ ചെയ്യണമെന്ന് തോന്നുന്നു. കറക്റ്റ് ആയിട്ട് എനിക്ക് എന്റെ ആക്യുറേറ്റ് എമൗണ്ട് അറിയത്തില്ല. എന്നിരുന്നാലും അതിനുള്ള ഫുൾ സൗകര്യം നമുക്ക് എല്ലാ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റുകളിലും ഓൺലൈൻ മുഖേനയും ഇത് അവൈലബിൾ ആണ്.
അപ്പോൾ ജോമോൻ ഇപ്പോൾ പറഞ്ഞതുപോലെ അതിന്റെ കാറിന്റെ ഹിസ്റ്ററി എല്ലാം നമുക്ക് മനസ്സിലായി അതിന്റെ ഓൺലൈനിലൂടെയോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നടത്തുന്ന ഡിപ്പാർട്ട്മെന്റിലൂടെയോ നമുക്ക് അതിന്റെ വിവരങ്ങൾ ലഭിച്ചു. എന്നാൽ ഒരു ഒരു ടെക്നീഷ്യനെ കൊണ്ട് നമ്മൾ നേരിട്ട് കാറ് കാണിക്കുന്നതിന്റെ ഒരു പ്രാധാന്യം എത്ര വലുതാണ്?
ഒന്ന്, നമുക്ക് ഇപ്പൊ ഒരു വണ്ടി പുറത്തുനിന്ന് നോക്കുമ്പോൾ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ കുളിപ്പിച്ച് നിർത്താം. കാര്യം വെച്ചാൽ കാഴ്ചയിൽ വളരെ മനോഹരമായ വണ്ടിയായിരിക്കും, പക്ഷെ അത് ഓടിച്ച് 2 ദിവസം ഓടിച്ചു തുടങ്ങുമ്പോഴാണ് അതിന്റെ ഓരോരോ സ്വഭാവങ്ങളും നമുക്ക് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പൊ വണ്ടി എപ്പോഴും നമ്മൾ മേടിക്കുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റ് ഡ്രൈവ് ഫുള്ളായിട്ട് നമ്മൾ നടത്തിയിരിക്കണം. അത് നടത്താതെ ഒരിക്കലും ഒരാളും വണ്ടി മേടിക്കരുത്, അത് മെയിനായിട്ടുള്ള കാര്യം. 2 കിലോമീറ്ററെങ്കിലും നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് നടത്താം. 2 കിലോമീറ്റർ നടത്തിയാലാണ് ആ വണ്ടിയുടെ ഹീറ്റിംഗ് ടെമ്പറേച്ചർ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഹീറ്റ് കുറയോ കൂടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം എന്താന്ന് അപ്പം നമുക്ക് മനസ്സിലാവും. ഹീറ്റ് കൂടിയോ കാണിക്കുന്നെങ്കിൽ എഞ്ചിൻ സംഭവം എന്തെങ്കിലും പ്രശ്നമുണ്ട്. പുക ബാക്കിൽ കണ്ടമാനം വരുന്നുണ്ടെങ്കിൽ പുറകേക്ക് ഡാമേജ് ഉണ്ടാവും, അപ്പം എഞ്ചിൻ എന്തെങ്കിലും ഓയിൽ കയറി കത്തുന്നുണ്ടാവും. രണ്ടാമതായിട്ടുള്ളത്, ഒരു അറിയാവുന്ന ഒരു ടെക്നീഷ്യൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വിശ്വസ്തനായ ഒരു ടെക്നീഷ്യനെ കിട്ടുമെങ്കിൽ നമ്മൾ കൊണ്ടുപോവുക. ആ ടെക്നീഷ്യനെയും കൊണ്ട് വണ്ടി മൊത്തത്തിൽ നോക്കിക്കുക. ചില നല്ല ടെക്നീഷ്യന്മാരൊക്കെയാണെങ്കിൽ കൈ തൊട്ട് നോക്കിയാൽ വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ അറിയാവുന്ന ടെക്നീഷ്യന്മാരുണ്ട്. അപ്പൊ അത്ര നല്ല ആക്യുറേറ്റുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ടെക്നീഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് വണ്ടി കാണിച്ച് വണ്ടിയുടെ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ ഇനി നമുക്കൊരു ടെക്നീഷ്യനെ കിട്ടുന്നില്ല, നമ്മൾ ആരും ഇല്ലാത്ത മേഖലയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ അടിയിൽ നോക്കുക, ഓയിൽ ലീക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുക. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ബോണറ്റ് തുറന്നു നോക്കുക, എന്തെങ്കിലും വൈബ്രേഷനോ എന്തെങ്കിലും സൗണ്ടുകളോ ഒച്ചകളോ ഓയിൽ ലീക്കൊക്കെ ഉള്ളിൽ എഞ്ചിൻ ഭാഗത്ത് കാണുന്നുണ്ടോ എന്ന് നോക്കുക. അത് രണ്ടാമതായിട്ട് വണ്ടിയുടെ സീൽ വർക്കുകൾ, അതായത് ബോണറ്റിലും വണ്ടിയുടെ ഡോർ വിഭാഗത്തിലും എല്ലാ സ്ഥലങ്ങളിലും സീൽ വർക്ക് ഉണ്ട്. പഴയ വണ്ടിയാണെങ്കിൽ പോലും ആ സീൽ ഒരിക്കലും പോവില്ല. അപ്പൊ ഡാമേജ് ഉള്ള വണ്ടിയാണെങ്കിൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ സീൽ റീപ്ലേസ് ചെയ്യാണ്ട് അവർക്കൊരിക്കലും അത് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്റ്റീൽ റീപ്ലേസ് ചെയ്താണെങ്കിൽ ആ സീല് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് റീപ്ലേസ് ചെയ്ത സീലാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ വണ്ടിയുടെ സ്പീഡോമീറ്ററിന്റെ കാര്യമാണ്. സ്പീഡോമീറ്റർ പലരും പല രീതിയിലും ഇങ്ങനെ അതിപ്പോ ഞാൻ മോൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ എപ്പോഴും ഒരു നല്ലൊരു ഇതുവഴി ഓൺലൈൻ വഴി ചെക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇങ്ങനെ വഴിയോ ചെയ്യുകയോ ചെയ്യാണ് സാധാരണ ചെയ്യാറ് എല്ലാവരും.
ജോമൻ, നമുക്ക് പ്രൈവറ്റ് ആയിട്ട് കാറുകൾ, സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങിക്കാൻ സാധിക്കുന്നു, അതുപോലെ തന്നെ ഒരു ഡീലറിന്റെ കയ്യിൽ നിന്നും സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങിക്കാം. ഇതിലെ പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്?
പൊതുവേ ആളുകള് പൊതുവേ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ ഒരു പ്രശ്നം വെച്ചാൽ അവര് പ്രൈവറ്റ് സെയിലായിരിക്കും എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. ഈ പ്രൈവറ്റ് സെയിലിലുള്ള കുറേ അപാകതകള് നമുക്ക് ആർക്കും ഒളിഞ്ഞിരിക്കുന്ന അപാകതകളാണ്, നമുക്ക് ആർക്കും മനസ്സിലാവില്ല. ഈ പ്രൈവറ്റ് സെയിൽ ചെല്ലുന്ന കാറുകൾ എപ്പോഴും 100% പെർഫെക്റ്റ് ആണെന്നുള്ള ഒരു ചിന്താഗതി പല ആളുകൾക്കും ഉണ്ട്. പക്ഷെ 100% പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ പല മേഖലകളിലും പലരും ഈ വാട്ടർ ഡാമേജ് ഒക്കെ വന്ന കാറുകളെല്ലാം കുട്ടപ്പനാക്കി ഉള്ളൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ടാവും. നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഒരു കാഴ്ചയിൽ ഒരു ലുക്കിൽ ഒരു ഡാമേജും നമുക്ക് ഫീൽ ചെയ്യില്ല. അവർ പറയും ചിലപ്പോൾ എന്റെ വൈഫ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കാറാണ്, അല്ലെങ്കിൽ എന്റെ ഇന്നയാള് യൂസ് ചെയ്തുകൊണ്ട് കാറാണ്, ഒരു അനക്കവും തട്ടാത്ത കാറാണ് എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ മേടിച്ച് കൊണ്ടുവന്നിട്ട് നാളെ വിൽക്കാൻ നോക്കുമ്പോൾ ഇതുപോലെ വരുന്ന വ്യക്തി നമ്മളെ പോലെ ആയിരിക്കണം എന്നല്ല, അവരെല്ലാം റെക്കോർഡും ചെക്ക് ചെയ്തിട്ടായിരിക്കും മേടിക്കാൻ വരുന്നത്. അവർ ചെക്ക് ചെയ്യുമ്പോൾ ഇതിനുള്ള ഡാമേജാണ്. അപ്പോൾ അതേസമയം നമ്മൾ ഡീലറിൽ നിന്ന് വണ്ടി മേടിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ പോലും നിങ്ങൾ ഡീലർ കോൺട്രാക്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡീലർ അടുത്ത് ഡയറക്റ്റ്ലി ചെന്ന് നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്യാം. ഞാൻ നിന്റെ അടുത്ത് വണ്ടി മേടിച്ചപ്പോൾ ഈ കംപ്ലൈന്റ് എന്റെ വണ്ടിക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മേജർ പോർഷൻ കംപ്ലൈന്റ് ഉണ്ടായിരുന്നത് നീ എന്നിൽ നിന്ന് മറച്ചു വെച്ച കാരണം കൊണ്ട് നിനക്കത് കോർട്ടിൽ വരെ പോകാനുള്ള ഒരു ആക്ഷൻ നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. പിന്നെ എന്താ വെച്ചാൽ ഡീലർ വഴി മേടിക്കുമ്പം ചിലപ്പോൾ 10,000 രൂപ നിങ്ങൾക്ക് കൂടുതൽ കൊടുക്കേണ്ട വന്നാലും ഫുള്ളി കവേർഡ് ആയിരിക്കും ആ വണ്ടി. ആ ഒരു 6 മാസമെങ്കിലും മിനിമം ഒരു ഡീലർ വണ്ടിക്ക് ഇൻഷുറൻസ്, അതായത് വണ്ടിയുടെ കവറിംഗ് കൊടുക്കുന്നുണ്ടാവും. അപ്പം അവർ പറയും നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ഇന്നന്നെ ഭാഗങ്ങൾക്ക് കവറിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്ന എഞ്ചിനിന്റെ ഭാഗം, അല്ലെങ്കിൽ ഇന്ന ഭാഗം എന്ന് പറയും. അത് മാത്രമല്ല ചെറിയതരം കംപ്ലൈന്റൊക്കെ നമ്മൾ രണ്ടാമത് കൊണ്ടുവച്ചെന്നാലും അവരത് ശരിയാക്കി കൊടുക്കാറും ഉണ്ടാവും. പ്രൈവറ്റ് സെയിൽ ആണെങ്കിലും പ്രൈവറ്റ് സെയിലിൽ നമ്മൾ ടെക്നീഷ്യനെ കൊണ്ട് പോയാൽ ഒരു പരിധിവരെ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം. അതായത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡീലറിന്റെ അടുത്ത് നിന്ന് നിങ്ങൾ വണ്ടി മേടിക്കുമ്പോൾ ഒരിക്കലും ബാർഗെയിൻ ചെയ്തുന്ന ഒരു ലിമിറ്റ് ഉണ്ട്, നമ്മൾ ബാർഗെയിനിങ് ലിമിറ്റ് എന്ന് പറയും. അതായത് ഡീലറിന് ഇപ്പോൾ ഒരു അവൻ ചിലപ്പോൾ ഒരു വണ്ടി 2,000 രൂപയ്ക്ക് മേടിച്ച വണ്ടി അവൻ വിൽക്കുന്നത് ചിലപ്പം 3,000 രൂപയായിരിക്കും റേറ്റ് പറഞ്ഞേക്കുന്നത്. അവന്റെ മാക്സിമം ബാർഗെയിൻ ലിമിറ്റ് അവൻ 200 രൂപയായിരിക്കും അവൻ കുറച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ്. പക്ഷേ ഒരു പ്രൈവറ്റ് പാർട്ടി എടുത്ത് നമ്മൾ ഇന്ന് വണ്ടി മേടിക്കുമ്പം ആ പ്രൈവറ്റ് പാർട്ടി ചിലപ്പം അവൻ ആ വണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമായിരിക്കും, ചിലപ്പോൾ 6 മാസമായിരിക്കും, ചിലപ്പോൾ 1 വർഷമായിരിക്കും. അപ്പൊ ആ വണ്ടി അവന് വിൽക്കേണ്ട സാഹചര്യത്തിൽ അവൻ ഒരിക്കലും ബാർഗെയിനിങ്ങിന് ഒരു എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കും.
ഓസ്ട്രേലിയയിൽ നമ്മൾ പല തരത്തിലുള്ള കാറുകൾ കാണുന്നു. നമ്മൾ പലപ്പോഴും വളരെ മുന്തിയ ബ്രാൻഡ് കാറുകൾ വളരെ വില കുറവിന് വിൽക്കാനായി സെക്കൻഡ് ഹാൻഡ് ഷോറൂമുകളിലൊക്കെ കാണാറുണ്ട്. ഇങ്ങനെയുള്ള കാറുകൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
അത് പൊതുവേ നമ്മുടെ ഒരു ട്രെൻഡാണ്. കാര്യം വെച്ചാല് വലിയ വണ്ടി വേണം, 7-സീറ്റർ വേണം, അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹം എല്ലാ മുന്തിയ കാറുകളും നമുക്കിപ്പം ഒരു പരിധി വരെ എല്ലാവരുടെയും മനസ്സിൽ കൂടിയ വണ്ടികളുടെ പേരുകൾ ഇങ്ങനെ മനസ്സിലുണ്ടാവും. അപ്പൊ നമുക്കത് കൊണ്ടു നടക്കാം, എനിക്ക് എന്ന നേരത്ത് ഓടിക്കാൻ പറ്റും. സോ ഓടിപ്പോയി നിങ്ങൾ വില ചോദിക്കുമ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് റേറ്റിനേക്കാളും പകുതി വിലക്കായിരിക്കും വണ്ടി കിട്ടുന്നത്. ആ മേടിച്ചു കഴിയുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അതിന്റെ ഓയിൽ ലീക്ക് തുടങ്ങും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം വരും. ഇത് സർവീസ് ചെയ്യാൻ ഒരു ഉദാഹരണമായ സർവീസ് ടെക്നീഷ്യൻ അടുത്തുണ്ടോ എന്ന് പോലും നമുക്കറിയാൻ പാടില്ലാതെ നമ്മൾ വണ്ടി പോയി മേടിക്കുന്നത്. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ അടുത്ത ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് പോർഷയുടെ ഒരു കാറ് മേടിച്ചിട്ട് ആ വണ്ടിക്ക് ഒരു ഡാമേജ് വന്നു. ഡാമേജ് വന്നിട്ട് പുള്ളി ഒരു ടെക്നീഷ്യൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തു. ടെക്നീഷ്യൻ അത് ഇതൊക്കെ അഴിച്ചിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ടെക്നീഷ്യൻ പുള്ളി പറഞ്ഞു അത് കംപ്ലൈന്റ് ആണ്, ഇത് കംപ്ലൈന്റ് ആണ്, മറ്റത് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് ലാസ്റ്റ് ഇതെല്ലാം കൂടെ വാരിക്കൂട്ടി ഒറിജിനൽ ഷോറൂമിൽ കൊണ്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവനറിയില്ല. അപ്പൊ നമ്മളെപ്പോഴും മുന്തിയ കാറ് മേടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, മിനിമം അപ്പൊ ഒരു മിനിമം ഒരു ഒരു ഇയർ ലിമിറ്റ് ഉള്ള വണ്ടി മേടിക്കുക ഒന്ന്. രണ്ടാമത് കിലോമീറ്റർ മൈലേജ് എത്ര കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് നോക്കിയിട്ട് മേടിക്കുക. മൂന്നാമത്തത് നമ്മൾ മുന്തിയ കാറ് മേടിക്കുമ്പോൾ എപ്പോഴും സർവീസ് അതിന്റെ ആക്യുറേറ്റ് സ്ഥലങ്ങളിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കൂടിയ ഇനം വണ്ടികൾ മേടിക്കുമ്പോൾ, അതായത് വലിയ റേഞ്ച് SUV മോഡൽ വണ്ടികൾ മേടിക്കുമ്പോൾ എപ്പോഴും ഒരു 3 വർഷം പഴക്കമുള്ള വണ്ടി മേടിക്കുകയായിരിക്കും എപ്പോഴും സേഫ് ആയിട്ടുള്ള ടൈം ലിമിറ്റ്. അതായത് വണ്ടിയുടെ മാനുഫാക്ചറിംഗ് ടൈമിൽ നിന്ന് ഒരു 3 വർഷം പഴക്കം. നോർമൽ കാറുകളാണെങ്കിൽ ഒരു 5 വർഷം പഴക്കം വരെ നമുക്ക് കുഴപ്പമില്ല. 5 വർഷം പഴക്കം തൊട്ടുള്ള വണ്ടിക്ക് ഓൾമോസ്റ്റ് ഒരു കംപ്ലൈന്റുകൾ കുറഞ്ഞ ഒരു മേഖലകളായിരിക്കും. വലിയ നിസ്സാരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. വേറെ ഇപ്പോൾ ഓയിൽ ചേഞ്ചും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുന്ന ഒരു വെഹിക്കിളാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല.
ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ആദ്യമായി കാറ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിക്ക് ഏതൊക്കെ രീതിയിലാണ്, എവിടെയാണ് സെക്കൻഡ് ഹാൻഡ് കാറുകൾ ലഭിക്കുക ഓരോ സംസ്ഥാനത്ത്, അതുപോലെ ഇതേക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ എവിടെ നിന്നാണ് നമുക്ക് ശേഖരിക്കാൻ സാധിക്കുന്നത്?
സെക്കൻഡ് ഹാൻഡ് വണ്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഏറ്റവും നല്ല മാർഗങ്ങൾ ഇന്റർനെറ്റിൽ തന്നെ ഇഷ്ടംപോലെ സൈറ്റുകളുണ്ട്, രണ്ടു മൂന്ന് സൈറ്റുകൾ ഇന്റർനെറ്റിൽ തന്നെയുണ്ട്. നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഇയറിലെ വണ്ടികളുടെയും ഓരോ ഓരോ മോഡൽ വണ്ടികളുടെയും ബേസിൽ നമുക്ക് അതിന്റെ വാല്യൂ നിർണ്ണയിക്കാൻ പറ്റും. നമ്മൾ കൊടുക്കാനുള്ള വണ്ടിയുടെയും വാല്യൂ എത്ര വരെ കിട്ടും എന്നുള്ളത് നമുക്ക് ആ സൈറ്റുകളിൽ നിർണ്ണയിക്കാൻ പറ്റും. പിന്നെ ഇഷ്ടം ഒരു എല്ലാ സ്റ്റേറ്റുകളിൽ തന്നെയുള്ള ഓപ്ഷൻ സെന്ററുകളുണ്ട്, ഗവൺമെന്റ് ഓപ്ഷൻ ഉണ്ട്, അല്ലാണ്ട് എല്ലാതര രീതിയിലുള്ള ഓപ്ഷൻ സെന്ററുകളും ഉണ്ട്. അപ്പൊ ഇതിലെല്ലായിടത്തും നിങ്ങൾക്ക് സൈറ്റുകൾ വഴിയാണെങ്കിലോ ഇന്റർനെറ്റ് വഴിയാണെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഓപ്ഷനുകളാണെന്നും എന്തൊക്കെ ആ ഓപ്ഷനിൽ എത്രയൊക്കെ വണ്ടികൾ ഏതൊക്കെ റേഞ്ചിൽ പോയിട്ടുണ്ടെന്നും ഇനി ഇപ്പം ഏത് രീതിയിൽ ഓപ്ഷൻ വരുന്നതെന്നും എല്ലാം നിങ്ങൾക്ക് അതുവഴി കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്.
അപ്പോൾ നമ്മൾ കാർ വാങ്ങിക്കാൻ തീരുമാനിച്ചു, ഒരു സെക്കൻഡ് ഹാൻഡ് കാർ നമുക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഇനി അതിന്റെ ഒരു പ്രൊസീജിയർ എന്താണ്, എങ്ങനെയാണ് കാർ നമ്മുടെ പേരിലേക്ക് മാറ്റുന്നതും മറ്റും?
അത് പൊതുവായ രീതിയിൽ ഇപ്പോൾ ഓരോ സ്റ്റേറ്റിലും ഓരോ രീതിയിലാണ് അതിന്റെ പ്രൊസീജിയർ വർക്കുകൾ. എന്നാലും പൊതുവായിട്ട് ഇവരുടെ ഒരു വണ്ടി മേടിക്കുമ്പോൾ വണ്ടിയുടെ ഒരു രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് പേപ്പർ ഉണ്ടാവും, വണ്ടിയുടെ നെയിം പ്ലേറ്റ് പേപ്പർ. ആ പേപ്പറിൽ നമ്മൾ കൈയോടെ തന്നെ പേരെഴുതി, നമ്മുടെ പേര് എഴുതി എല്ലാം റെക്കോർഡിക്കലായിട്ട് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ ഒരു സ്ലിപ്പ് നമ്മുടെ കയ്യിൽ പിടിക്കുക. ആ സ്ലിപ്പ് സാധിക്കുമെങ്കിൽ വർക്കിംഗ് ഡേ ആണെങ്കിൽ പിറ്റേ ദിവസം തന്നെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. കാര്യം വെച്ചാൽ നമ്മുടെ തലയിൽ നിന്ന് ബാധ്യത പെട്ടെന്ന് ഒഴിവായി വരും. വണ്ടി കൊടുക്കുന്ന സാഹചര്യങ്ങളിൽ എപ്പോഴും നമ്മൾ അതിന്റെ ഇൻഷുറൻസ് എപ്പോഴും വിളിച്ച് ക്യാൻസൽ ചെയ്തിട്ട് വേണം വണ്ടി കൊടുക്കാൻ. രണ്ടാമത്തേതായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ആ പേപ്പർ ഫില്ല് ചെയ്ത് അയാളുടെ അഡ്രസ് പാർട്ടും ഫോൺ നമ്പറും നമ്മുടെ അഡ്രസ് പാർട്ടും ഫോൺ നമ്പറും എഴുതി നമ്മുടെ സ്ലിപ്പ് സാധിക്കുമെങ്കിൽ പിറ്റേ ദിവസം തന്നെ നമ്മൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ട് കൊടുത്ത് ഞാൻ വണ്ടി സെയിൽ ചെയ്തു സെയിലിന്റെ ആ സെക്ഷൻ ചെയ്യേണ്ടതാണ്.
ജോമോൻ ഫ്രാൻസിസ്, ഓസ്ട്രേലിയയിൽ ആദ്യമായി എത്തുന്നവർക്ക് സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി.